കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിളിന് ആമുഖ പഠനങ്ങളാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തുന്നത്. യേശുവിനെയും യേശു പ്രഘോഷിച്ച സുവിശേഷത്തെയും മനസ്സിലാക്കാൻ യേശു ജീവിച്ച സാഹചര്യങ്ങൾ അറിഞ്ഞിരിക്കുക ആവശ്യമാണ്. യേശുവിൻ്റെ കാലത്തെ പാലസ്തീനായുടെ സവിശേഷതകളാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠന വിഷയമാക്കിയത്. ഇസ്രായേൽ ജനം പാലസ്തീന രാജ്യത്ത് റോമൻ ആധിപത്യത്തിന് കീഴിൽ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നുവെന്നും അന്നത്തെ രാഷ്ട്രീയ അവസ്ഥ എന്തായിരുന്നുവെന്നും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ കാലത്തെ പാലസ്തീനായിലെ സാമ്പത്തിക അവസ്ഥയിലാണ്. യേശു നസറത്തിൽ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ യേശയ്യാടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു ബൈബിൾ ഭാഗമാണ് നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥനയായി ഇവിടെ വായിച്ചത്. അതിൻ്റെ കാതലായി നിൽക്കുന്നത്, കേന്ദ്രമായി നിൽക്കുന്നത്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു എന്നതാണ്. യേശുവിൻ്റെ സുവിശേഷം ദരിദ്രരെയാണ് അറിയിക്കുന്നത്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷ ഭാഗ്യങ്ങൾ യേശു ഉച്ചരിക്കുന്നത്. അപ്പോൾ ആരായിരുന്നു ദരിദ്രർ? അതോടൊപ്പം തന്നെ അന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു? യേശുവിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു? ആ സാമ്പത്തിക അവസ്ഥയോട് നിലപാട്, എന്ത് നിലപാടാണ് യേശു സ്വീകരിച്ചത്? ഇത് മനസ്സിലാക്കുന്നത് യേശുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും ഗ്രഹിക്കാനായിട്ട് സഹായകമാകും. മറ്റ് ഏത് സമൂഹത്തെയും പോലെ പാലസ്തീനായിലെ ഇസ്രായേൽ സമൂഹവും മുഖ്യമായും മൂന്ന് തലങ്ങളായി തിരിക്കപ്പെട്ടിരുന്നു എന്ന് പറയാം. സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉന്നതരായ ധനികർ, അതിന് താഴെ ഇടത്തരക്കാർ, പിന്നെ വളരെ പാവപ്പെട്ട ദരിദ്രർ. ചുരുക്കം ധനികരും വളരെയേറെ ദരിദ്രരും ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു യേശുവിൻ്റെ കാലത്തെ പാലസ്തീനായിൽ നിലനിന്നത്. ഈ മൂന്ന് വിഭാഗക്കാരെക്കുറിച്ചും സുവിശേഷങ്ങളിൽ ധാരാളം പരാമർശമുണ്ട്. അതിലൂടെ ഒന്ന് കടന്നു പോകാനാണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. ആരായിരുന്നു ധനികർ? യേശുവിൻ്റെ കാലത്ത് ചുരുക്കം ധനികരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഉള്ളവർ വലിയ സമ്പന്നരായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയും. യേശുവിൻ്റെ തന്നെ പ്രബോധനങ്ങളിൽ, യേശുവിൻ്റെ തന്നെ പ്രവർത്തനങ്ങളിൽ, ഉപമകളിൽ ഒക്കെ ഈ ധനികരെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ഉണ്ട്. താനും ധനികരുടെ പട്ടികയിൽ ആദ്യമേ കടന്നു വരുന്നത് രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളുമാണ്. രാജാവും പ്രഭുക്കന്മാരും, രാജകുടുംബം, ഹെറോദേസിൻ്റെ രാജകുടുംബം ഏറ്റവും സമ്പന്നമായ കുടുംബമായിരുന്നു പാലസ്തീനായിൽ. അതോടൊപ്പം തന്നെ വിദേശ മേൽക്കോയ്മയുടെ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ, വലിയ സമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരും പലസ്തീനായിലുണ്ടായിരുന്നു. അതിനും പുറമെ ദേശത്തിൻ്റെ നല്ലൊരു ഭാഗം എസ്റ്റേറ്റുകളായി, വലിയ തോട്ടങ്ങളായി സൂക്ഷിച്ചിരുന്ന തോട്ടം ഉടമകൾ, മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ പോലുള്ള തോട്ടങ്ങളുടെ ഉടമകളും ഈ സമ്പന്നരുടെ ഗണത്തിൽപ്പെടും. യേശുവിൻ്റെ കാലത്ത് പലസ്തീനായിൽ വലിയ ഒരു കയറ്റുമതി ഇറക്കുമതി വ്യാപാരം നിലനിന്നിരുന്നു. എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ്, ഇങ്ങനെ ഈ വലിയ വ്യാപാരികൾ എന്താണ് ഒരു എക്സ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അധിക പങ്കും പലസ്തീനായിൽ നിന്ന് പോയിരുന്ന ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, എണ്ണ, വീഞ്ഞ് മുതലായ വസ്തുക്കളായിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളാണ് അധിക പങ്കും അവർ കയറ്റുമതി ചെയ്തിരുന്നത്. അതോടൊപ്പം ആടുമാടുകൾ, രോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ, ഇതെല്ലാം കയറ്റുമതിയിൽ പെടുമായിരുന്നു. ഇറക്കുമതി ചെയ്തത് അധിക പങ്കും ആഡംബര വസ്തുക്കളായിരുന്നു. ഈ കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെടുത്തി വലിയ വ്യാപാരങ്ങൾ നടത്തുകയും ആ വലിയ വ്യാപാരങ്ങളിലൂടെ വലിയ സമ്പന്നരാവുകയും ചെയ്തൊരു വിഭാഗവും യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറമെ പണം കടം കൊടുക്കുക, കടത്തിന് പലിശ ഈടാക്കുക, പണമിടപാട്ടുകാർ, ബാങ്കേഴ്സ് എന്ന് പറയും. പക്ഷേ ഇന്നത്തേതിന് വ്യത്യസ്തമായി വലിയ പലിശ ഈടാക്കുന്ന ബാങ്ക് സംവിധാനങ്ങളുണ്ടായിരുന്നു പണമിടപാട്ടുകാർ. യേശു തന്നെ പറയുന്നുണ്ടല്ലോ റോമയിൽ, ഒരു താലന്ത് കിട്ടിയവൻ അത് പൂഴ്ത്തി വെച്ചു, തിരിച്ചു വന്നപ്പോൾ തുണിയെ പൊതിഞ്ഞു വെച്ചിരുന്ന ആ താലന്ത് കൊടുത്തപ്പോൾ യജമാനൻ പറയും, എൻ്റെ പണം നീ പണമിടപാട്ടുകാർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പലിശ സഹിതം അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ ഞാൻ മടങ്ങി വരുമ്പോൾ. അപ്പോൾ പണം പലിശയ്ക്ക് കൊടുത്ത് വലിയ തുക ഈടാക്കുന്ന പണമിടപാട്ടുകാരുണ്ടായിരുന്നു. ഇവരുടെ ഗണത്തിൽപ്പെടുമായിരുന്നു പ്രധാന പുരോഹിതനും പുരോഹിത പ്രമുഖന്മാരും. ഇങ്ങനെ സമൂഹത്തിലെ വലിയ സമ്പന്നരായ ചുരുക്കം ആളുകൾ, അത് ഇസ്രായേലികളാവാം വിദേശികളാവാം, ഇവർ താമസിച്ചിരുന്നത് അധിക പങ്കും പട്ടണങ്ങളിലാണ്, ഗ്രാമപ്രദേശങ്ങളിലായിരുന്നില്ല. ജെറൂസലത്തും അതുപോലെ തിബേരിയാസ് നഗരത്തിലും കേസറിയ മരിത്യുമ എന്ന് പറഞ്ഞ ഹെറോദേസ് പണിയിച്ച, ഹെറോദേസ് മഹാരാജാവ് പണിയിച്ച കേസറിയ മരിത്യുമ, ഈ മൂന്ന് പട്ടണങ്ങളായിരുന്നു പലസ്തീനായിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ. അതുപോലെ തന്നെ ഡമാസ്കസ്, അന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസും വലിയ സമ്പന്നരുടെ വാസസ്ഥലങ്ങളായിരുന്നു. ഇങ്ങനെ നഗരങ്ങളിൽ വസിക്കുകയും നാട്ടുപുറത്ത് എസ്റ്റേറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്ന സമ്പന്നർ അവരുടെ എസ്റ്റേറ്റുകൾ, തോട്ടങ്ങൾ മാനേജ് ചെയ്യാനായി മാനേജർമാരുണ്ടായിരുന്നു. ഇവരെക്കുറിച്ചും യേശുവിൻ്റെ ഉപമകളിൽ കാണും. പ്രത്യേകിച്ചും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് പാട്ടക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം വിദൂരത്തേക്ക് യാത്രയ്ക്ക് പോയ ഒരു തോട്ടമുടമയുടെ കഥ യേശു പറയുന്നുണ്ട്. സമയമായപ്പോൾ പാട്ടക്കാരിൽ നിന്ന് പാട്ടം സ്വീകരിക്കാനായിട്ട് വേലക്കാരെ പറഞ്ഞയക്കുകയും പാട്ടക്കാർ വേലക്കാരെ പാട്ടം കൊടുക്കാതിരിച്ചയക്കുകയും അവസാനം അയച്ച മകനെ കല്ലെറിയുകയും ചെയ്ത സംഭവങ്ങളൊക്കെ യേശു രേഖപ്പെടുത്തുമ്പോൾ ഈ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ പട്ടണങ്ങളിൽ വസിച്ച് നാട്ടുംപുറത്ത് പ്രത്യേകിച്ചും ഗലീലയിൽ തോട്ടങ്ങൾ സ്ഥാപിച്ചിരുന്ന വലിയ സമ്പന്നർ, ആ സമ്പന്നർക്ക് ജോലി ചെയ്തിരുന്ന മാനേജർമാർ, ഈ സമ്പന്നരുടെ ജീവിതാവസ്ഥയിലേക്ക് തന്നെ യേശുവിൻ്റെ ഉപമകളിൽ നിന്ന് ചില സൂചനകൾ കിട്ടും. അതിനു പുറമെ അന്നത്തെ ചരിത്രകാരന്മാരുടെ രേഖകൾ നോക്കി യേശു പറയുന്ന ഒരു ഉപമയിൽ സമ്പന്നരുടെ സവിശേഷത വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ധനികനും ലാസറും എന്ന ശീർഷകത്തിൽ ഒരു ഉപമ യേശു പറയുന്ന പ്രകാരമാണ്. 16-ാം അധ്യായം 19-ാമത്തെ വാക്യം: ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. ധനികന്റെ ഒരു ചിത്രമാണ്. ചെമന്ന പട്ട്, മൃദുല വസ്ത്രങ്ങൾ, മനോഹരമായ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിരുന്നുണ്ട് ആഘോഷിക്കുന്ന, ആസ്വദിക്കുന്ന ഒരു ധനികൻ. ധനികരുടെ ജീവിതം ആഡംബരപൂർണമായിരുന്നു. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ. അത്യാവശ്യങ്ങളും ആവശ്യങ്ങൾക്കും ഉപരി ഒരുപാട് ആഡംബര വസ്തുക്കൾ, ആഡംബര വേണ്ടിയുള്ള ചിലവുകൾ നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നു. വലിയ കൊട്ടാരങ്ങളിൽ വസിച്ചിരുന്ന സമ്പന്നർ, ആ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്ന് പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുമുണ്ട്. പലപ്പോഴും വേനൽക്കാല വസതിയും ശീതകാല വസതിയും രണ്ട് കൊട്ടാരങ്ങൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്ന പതിവും അവിടെ ഉണ്ടായിരുന്നു. രാജാക്കന്മാർ മാത്രമല്ല, വലിയ സമ്പന്നരും തങ്ങളുടേതായ വലിയ കൊട്ടാരങ്ങളിൽ വസിച്ചിരുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ അവരുടെ ഒരു വലിയ ചെലവിനുള്ള അവരുടെ ജീവിതശൈലിയുടെ ഭാഗമായിരുന്നു വലിയ വിരുന്നുകൾ ആഘോഷിക്കുക, വിരുന്നുകൾ നടത്തുക, വിരുന്നുകൾക്ക് ക്ഷണിക്കുക. അത് സമ്പന്നരുടെ ഒരു ക്ലബിൻ്റെ തന്നെ ഭാഗമായിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും വിരുന്നുകളുണ്ടാവും ഓരോ വീടുകളിലും മാറി മാറി. വിരുന്ന് ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു മാസം മുമ്പ് തന്നെ വിരുന്നുകാരെ ക്ഷണിച്ചിരിക്കും. ആ ക്ഷണിക്കുന്ന ക്ഷണക്കത്തിൽ ആരൊക്കെയാണ് ആ വിരുന്നിൽ പങ്കെടുക്കാൻ പോകുന്നതെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്യും. നേരത്തെ വിരുന്നിൽ ക്ഷണിച്ചവരെ വീണ്ടും സമയമാകുമ്പോൾ വിരുന്നിൻ്റെ അന്ന് രാവിലെ വേലക്കാരെ അയച്ച് വീണ്ടും അറിയിക്കും. ഇന്നത്തെപോലെ ഫോണും ഇമെയിലും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യമായിരുന്നല്ലോ. അതുകൊണ്ട് വേലക്കാരെ പറഞ്ഞയക്കുകയാണ്, ഇതാ എല്ലാം തയ്യാറായിരിക്കുന്നു, ഇന്ന് വൈകുന്നേരമാണ് വിരുന്നിന് വരണം. ഓർമ്മിപ്പിക്കാനായി വീണ്ടും വേലക്കാരെ അയക്കുന്നു. ഇത് യേശുവിൻ്റെ ഉപമയിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു സമ്പന്നനായ വ്യക്തി വിരുന്നൊരുക്കുകയും സമയമായപ്പോൾ വിരുന്നിന് ക്ഷണിക്കാനായി വേലക്കാരെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന സംഭവം യേശു തൻ്റെ ഉപമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമായിരുന്നു. ഇങ്ങനെ വൈകുന്നേരമാണ്, വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് വിരുന്ന് ആരംഭിക്കുക. വിരുന്നുശാലയിൽ എല്ലാവരും പ്രവേശിച്ചതിന് ശേഷമേ വിരുന്ന് ആരംഭിക്കൂ. വിരുന്നുശാലയിലേക്ക് വരുന്നവരെ പൊടി നിറഞ്ഞ നിരത്തിലൂടെയായിരിക്കും വരിക. അവരുടെ കാലുകഴുകി തുടച്ച് സ്വീകരിക്കുന്നത് അവിടുത്തെ വേലക്കാരനാണ് അഥവാ അടിമകളാണ് കാലുകഴുകുന്നത്. ചെരുപ്പുകൾ ഊരി കാലുകഴുകി ആളെ വിരുന്നുകാരനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് ഈ വിരുന്നുകാരൻ്റെ തലയിൽ സുഗന്ധ തൈലം പൂശി അദ്ദേഹത്തെ ചുംബിച്ച് യഥാസ്ഥാനം കൊണ്ടുപോയിരുത്തുന്നു. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടാവും. അവരുടെ സമൂഹത്തിലെ സ്ഥാനക്രമം അനുസരിച്ചാണ് വിരുന്നുശാലയിൽ പന്തിയിൽ അവർക്ക് സ്ഥാനം നിശ്ചയിക്കുന്നത്. കൂടുതൽ മാന്യതയുള്ള സ്ഥാനമുണ്ട്, മാന്യത കുറഞ്ഞ സ്ഥാനമുണ്ട്. അതിനെക്കുറിച്ചും യേശു പറയുന്നല്ലോ തൻ്റെ കഥയിൽ. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനം തിരഞ്ഞെടുക്കുന്നതിനുള്ള വ്യഗ്രത കണ്ടപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളെ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ ആരും പോയി പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കുക, താഴെ ഇരിക്കുക. അതിനുശേഷം നിങ്ങളെ വിളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ബഹുമാനം കിട്ടും, വീട്ടുടമസ്ഥനം വന്ന് നിങ്ങളോട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. ഇങ്ങനെ എല്ലാവരും വന്ന് സ്ഥാനത്ത് എല്ലാവരും വീട്ടിൽ പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും വാതിലടയ്ക്കും. അതിനുശേഷം വീടിൻ്റെ മുകളിൽ ഒരു പതാക തൂക്കാറുണ്ട്. അതിൻ്റെ അത് അടയാളമാണ് വിരുന്ന് ആരംഭിച്ചു കഴിഞ്ഞു. വിരുന്ന് ആരംഭിച്ചതിന് ശേഷം ആർക്കും വിരുന്നുശാലയിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അന്നത്തെ വിരുന്നുശാല തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള പോലെ മേശയും ബെഞ്ചോ കസേരയുമായിരുന്നില്ല. ചെറിയ ടീപ്പോയ് പോലുള്ള ചെറിയ മേശകളുണ്ടാവും. ഓരോരുത്തർക്കും ചാരിക്കിടന്ന് ഭക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിരുന്നത്. റോമക്കാർ കിടന്നുകൊണ്ടായിരുന്നു, ചാരിക്കിടന്ന് ഒരു കൈകുത്തി ചാരിക്കിടന്നുകൊണ്ടാണ് ഭക്ഷിക്കുക. കാരണം ദീർഘിക്കുന്നതാണ് ഭക്ഷണം. ഭക്ഷണം മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കൂടെ വിനോദമുണ്ടാകും, ഡാൻസ് ഉണ്ടാകും, തമാശകളുണ്ടാകും, ചർച്ചകളുണ്ടാകും. ഇപ്പോൾ വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന വിരുന്ന് ചിലപ്പോൾ രാത്രി 12 മണിയും വെളുപ്പിന് 3 മണിയും ഒക്കെ ആകുമ്പോഴായിരിക്കും അവസാനിക്കുക. അതിനിടയ്ക്ക് പല കോഴ്സുകളുണ്ടാകും, പല വിനോദങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇന്നത്തേതുപോലുള്ള മേശയ്ക്ക് ഇരുന്ന് ഭക്ഷിക്കുകയല്ല, ചാരിക്കിടന്ന് ഭക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അന്ത്യത്താഴവേളയിൽ യേശുവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ശേഷം അവൻ്റെ ഹൃദയത്തോട് നെഞ്ചോട് ചേർന്ന് കിടന്നു എന്ന് പറയുക. യോഹന്നാനെ കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് നെഞ്ചിലേക്ക് തല ചായ്ച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ഗുരു അതാരാണ്. ഇങ്ങനെ ചാരിക്കിടന്നുകൊണ്ട് ഭക്ഷിക്കുന്നതുകൊണ്ടാണ് യേശു വിരുന്നിലിരിക്കുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നിലൂടെ വന്ന് അവൻ്റെ പാദത്തിൽ കണ്ണീരൊഴുക്കുകയും തൈലം പൂശുകയും തലമുടി കൊണ്ട് തുടക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഈ വിരുന്നുകൾ യഹൂദരുടെ സമ്പന്നരുടെ ഒരു വലിയ പ്രവർത്തന മണ്ഡലമായിരുന്നു. ഈ വിരുന്ന് ദീർഘയ്ക്കും ആ വിരുന്നുകൾ സമ്പന്നരുടെ സവിശേഷത. അതോടൊപ്പം തന്നെ സമ്പന്നരുടെ മറ്റു സവിശേഷതയായിരുന്നു അവർ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ. ചുവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ. സാധാരണ ഇസ്രായേൽക്കാരുടെ വസ്ത്രം ഒരു അരക്കച്ചുണ്ടാവും, അതിന് പുറമെ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നവരുള്ള ഒരു കുപ്പായമുണ്ടാവും അഥവാ അങ്കി ഒരു അരക്കെട്ടുണ്ടാവും. അതിന് പുറമെ വളരെ വിലപിടിപ്പുള്ള മേൽ അങ്കിയും ഉണ്ടാവും. ചിലപ്പോൾ ഒന്നിനു പകരം 2 മേലങ്കിയൊക്കെ ധരിച്ചെന്ന് വരും. മേലങ്കിയാണ് ഏറ്റവും വില കൂടിയ വസ്ത്രം. യേശുവിൻ്റെ മേലങ്കിയാണ് അവർ നറുക്കിട്ട് എടുക്കുന്നത്, വിഭജിക്കാതെ ആർക്ക് കൊടുക്കണം എന്ന് നിശ്ചയിക്കാനായി വിലപിടിപ്പുള്ള മേലങ്കികൾ. ഇങ്ങനെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ, അതും ഈ സമ്പന്നരുടെ ജീവിത ശൈലിയുടെ ഭാഗമായിരുന്നു. വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ പാദത്തിൽ പൂശിയ തൈലത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്ന നല്ലതാണ്. യേശുവിൻ്റെ പാദത്തിൽ അഥവാ തലയിൽ സുവിശേഷന്മാരുടെ പലതരത്തിലാണ് പറയുക. ഒരു സുവിശേഷത്തിൽ കാണും യേശുവിൻ്റെ തലയിൽ തൈലം പൂശിയെന്ന്, മറ്റൊന്ന് പാദത്തിലാണ് തൈലം പൂശിയത്. ഏതായാലും യേശുവിനെ പൂശാൻ ഉപയോഗിച്ച ആ സുഗന്ധ തൈലം, ഒരു കുപ്പി ശുദ്ധമായ നാർദീൻ തൈലം, അത് തലയിലൊഴിക്കപ്പോൾ അവിടെ ഇരുന്നവർ അഥവാ യൂദാസ് പറയും, എന്തിന് ഇത്രയും വലിയ ഒരു പാഴ്ചെലവ്, ഇത് 300 ദേനാറായ്ക്ക് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നില്ല. ഒരാളുടെ തലയിൽ പൂശാൻ ഉപയോഗിച്ച സുഗന്ധ തൈലം 300 ദേനാറായ്ക്ക് വിറ്റ് കൊടുക്കാമായിരുന്നില്ലേ എന്ന് പറയും. ദേനാറ ഒരാളുടെ ഒരു ദിവസക്കൂലിയാണെന്ന് കൂടി ഓർക്കുക. യേശുവിൻ്റെ കഥയിൽ നിന്നാണ് നമുക്കതും വീണ്ടും കിട്ടുന്നത്. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചവർ യജമാനൻ പറയുന്നത് 1 ദേനാറ കൂലിക്ക് അവരെ ക്ഷണിച്ചു എന്നാണ്. അത് നല്ലൊരു ശമ്പളമായി കണക്കാക്കുകയും ചെയ്തു. കൂലി കുറഞ്ഞു പോയി എന്നാരും പറയുകയുമില്ല. ഇപ്പോൾ ഇന്നത്തെ കൂലി കണക്കനുസരിച്ച് അത് 100-150 രൂപ എന്ന് കൂട്ടാം. 150 രൂപയാണ് ഒരു ദിവസക്കൂലിയെങ്കിൽ 300 ദേനാറ എന്ന് പറയുമ്പോഴേക്കും 45,000 രൂപ. അപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് 45,000-50,000 രൂപ ഒരാളുടെ തലയിൽ പൂശുന്ന സുഗന്ധത്തിന് ചെലവാക്കുക എന്നത് സമ്പന്നർക്ക് മാത്രം പറ്റുന്ന ഒന്നായിരുന്നു. ഇതുപോലെ ആയിരുന്നു അവരുടെ വേഷവിധാനങ്ങൾ, ആഭരണങ്ങൾ, അവരുടെ വിനോദങ്ങൾ. ഇതെല്ലാം ഇത് സമ്പന്നരുടെ ഭാഗം. അതുപോലെ തന്നെ സമ്പന്നർ ഇസ്രായേലിൽ വിവാഹമോചനത്തിനും പേരുകെട്ടവരായിരുന്നു. വിവാഹമോചനം പാടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് തർക്കമുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ഈ തർക്കവുമായിട്ട് നിയമത്തിൽ വരുന്നതായിട്ടും കാണും. സാധാരണ ഇതിൽ വിവാഹമോചനം നടപ്പിലാകാതിരിക്കാൻ തക്ക നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിവാഹമോചനം നടത്തണമെന്നുണ്ടെങ്കിൽ വിവാഹ സമയത്ത് കൊടുത്ത സ്ത്രീധനത്തുകയുടെ ഇരട്ടിത്തുക വിവാഹമോചനത്തുകയായി കൊടുക്കണം. അത് വിവാഹത്തിൻ്റെ സമയത്തിന് നിശ്ചയിച്ചിരുന്നു. പക്ഷേ പണമുള്ളവന് എത്ര തുക വേണമെങ്കിലും കൊടുക്കാം, വിവാഹമോചനം നടത്തുകയും ചെയ്യാമായിരുന്നു. വിവാഹമോചനവും അതുപോലെ തന്നെ ഒന്നിലധികം ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ അന്നത്തെ സമ്പന്നരുടെ ജീവിതത്തിൻ്റെ സവിശേഷതകളായിരുന്നു. ഇതൊക്കെ സമ്പന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകൾ. രണ്ടാമത്തേത് നമ്മൾ ഇടത്തരക്കാരെന്ന് പറയും. അധിക പങ്കം വരുന്നത് ഇടത്തരക്കാരാണ്. പക്ഷേ ഇന്നത്തേതുപോലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്നോ ലോവർ മിഡിൽ ക്ലാസ് എന്നോ ഒക്കെ പറയാവുന്ന സാമ്പത്തിക ശേഷിയുള്ള ഇടത്തരക്കാർ കുറവായിരുന്നു. കാരണം അവരുടെ സമ്പത്ത് ചോർന്നു പോയിക്കൊണ്ടേയിരുന്നു വിവിധങ്ങളായ നികുതി കാരണം. സ്വന്തമായി പണിക്കുള്ള ഉപകരണങ്ങളും സ്വന്തമായ വീടും സ്വന്തമായ അല്പം സ്ഥലവുമൊക്കെ ഉള്ളവരാണ് നമ്മൾ ഇടത്തരക്കാരെന്ന് വിളിക്കുക. യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരുമൊക്കെ ഇപ്രകാരമുള്ള ഇടത്തരക്കാരിൽപ്പെട്ടവരായിരുന്നു. പത്രോസിന് ഉദാഹരണത്തിന് സ്വന്തമായി ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൻ്റെ ജോലി ചെയ്യാനായി വേലക്കാരും ഉണ്ടായിരുന്നു പത്രോസിൻ്റെ കൂടെ. യേശുവിന് സ്വന്തമായൊരു പണിശാലയുണ്ടായിരുന്നു. ആശാരിപ്പണി ആണ് യേശു നടത്തിയിരുന്നത്. യേശുവും ശിഷ്യന്മാരുമൊക്കെ ഇപ്രകാരമുള്ള ഇടത്തരക്കാരുടെ കൂട്ടത്തിൽ പെടും. അധിക പങ്കം ഇപ്രകാരമുള്ളവരായിരുന്നു. പക്ഷേ ഇവരുടെ മേലാണ് ഏറ്റവും വലിയ നികുതി ഭാരം കടന്നു വന്നത്. നികുതി, വലിയ നികുതി ഇസ്രായേൽക്കാർ കൊടുക്കേണ്ടി വന്നു. രണ്ട് തരത്തിലുള്ള നികുതിയാണ് ഇവിടെ ചുമത്തപ്പെട്ടിരുന്നത്. ഒന്ന് സിവിൽ ആയിട്ട് രാഷ്ട്രീയ അധികാരികൾ നികത്തിയിരുന്ന നികുതി, അത് റോമക്കാരുടെ നികുതിയുണ്ട്. പിന്നെ തദ്ദേശ ഭരണാധികാരിയായി ഗലീലയിലാണെങ്കിൽ ഹെരോദേസ് അന്തിപ്പാസ് നികുതി ഉണ്ടായിരുന്നു. അപ്പോൾ റോമക്കാർക്ക് കൊടുക്കേണ്ട നികുതിയും അതിനു പുറമെ രാജ അധികാരിക്ക് കൊടുക്കേണ്ട നികുതിയും എല്ലാം കൂടി ഏതാണ്ട് 25-30% വരുമാനത്തിന് 30%, ഇങ്ങനെയുള്ള ദേശീയ നികുതി ഇനത്തിൽ പോകുമായിരുന്നു. അതിൻ്റെ പുറമെയാണ് മതപരമായ നികുതി ഉണ്ടാവുക. മതപരമായ നികുതിയും പലതരത്തിലുള്ളതുണ്ട്. ഒരു ദശാംശം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി, ദേവാലയത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഒരു ദശാംശം ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കേണ്ട ദശാംശം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് 2% ആകുമ്പോൾ തന്നെ 10/2 ഭാഗമായി 20%. അതിൻ്റെ പുറമെ ആണ്ടുതോറും കൊടുക്കേണ്ട അരശക്കലുണ്ട്. അരശക്കൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 ദേനാറ വരും. 2 ദിവസത്തെ പണിക്കൂലി നികുതിയായിട്ട് കൊടുക്കേണ്ടിയിരുന്നു. യേശുവിൻ്റെ അടുക്കൽ ദേവാലയ നികുതി വിരിക്കുന്നവർ വരുമ്പോൾ പത്രോസിനെ പറഞ്ഞയച്ച് 1 ശെക്കൽ മീനിൻ്റെ വായിൽ കണ്ടെത്താനായിട്ട് യേശു അവസരം ഒരുക്കിയതുമൊക്കെ ഓർമ്മിക്കുക. അതിനു പുറമെയാണ് കൃഷിക്കാരുടെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട ആദ്യ ഫലങ്ങൾ, ആദ്യ ഫലം അതുപോലെ തന്നെ കന്നുകാലിയുടെ ആണെങ്കിൽ ആദ്യ ജാതനെ കൊടുക്കുക, ആദ്യം കടിഞ്ഞൂലുകളെ കൊടുക്കുക, ആദ്യം കത്തിരിക്കുന്ന രോമം കൊടുക്കുക, ആദ്യം കൊയ്ത് കിട്ടുന്ന കറ്റ, ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ പിരിച്ചിരുന്ന മതപരമായ നികുതികൾ കൂടി കണക്കിലെടുക്കുമ്പോൾ മൊത്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് 60%, അത് സിവിൽ രാഷ്ട്രീയ നികുതിയായിട്ടും മതപരമായ നികുതിയായിട്ടും കൊടുക്കേണ്ടി വന്നു. ആഴ്ചയിൽ 6 ദിവസം അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് 4 ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലം നികുതി ഇനത്തിൽ കൊടുക്കേണ്ടി വരും. പിന്നെ 2 ദിവസത്തെ അധ്വാനമാണ് അവർക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ വരിക. ഇങ്ങനെ വലിയ നികുതി ഭാരം. അതിൻ്റെ പുറമെ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും കടം വാങ്ങേണ്ടി വരുന്നു. നികുതി കൊടുക്കാൻ വേണ്ടി കടം വാങ്ങേണ്ടി വരുന്നു. പലപ്പോഴും വരൾച്ചയുണ്ടാകുന്ന സ്ഥലമായിരുന്നു പാലസ്തീന. കൃഷി നാശം സംഭവിക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൃഷിക്കാരൻ്റെ അവസ്ഥ വളരെ ദയനീയമായി തീരും. അപ്പോൾ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ പലപ്പോഴും സാധിക്കാതെ വരും. പണം മുതലും പലിശയും കൂടി തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉള്ള സ്ഥലം ജപ്തി ചെയ്യപ്പെടുകയും ആളുകൾ തന്നെ അടിമകളായിത്തീരുകയും ചെയ്യുന്ന സാഹചര്യം, ഇതിനെക്കുറിച്ചൊക്കെ യേശുവും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. 10,000 താലന്ത് കടപ്പെട്ട ഒരു വ്യക്തി 100 ദെനാറ കടപ്പെട്ടവരെ പിടിച്ച് തടവിലാക്കുന്ന കഥയൊക്കെ. ഇങ്ങനെ പലതരത്തിൽ ഈ പണമിടപാട്ടുകാരുടെ ചൂഷണത്തിന് ഇരയായും അമിതമായ നികുതി ഭാരം പേറാൻ കഴിയാതെയും ഇടത്തരക്കാർ അധികമെങ്കും പാവപ്പെട്ടവരുടെ ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാമത്തേത് പാവപ്പെട്ടവർ അഥവാ ദരിദ്രരെന്ന് പറയും. വലിയൊരു വിഭാഗം ഇപ്രകാരമുള്ള ദരിദ്രരുടെ പട്ടികയിലാണ് പെടുക. സ്വന്തമായി ഒന്നുമില്ലാത്തവർ, സ്വന്തമായി വീടില്ല, സ്വന്തമായി അധ്വാനിക്കാൻ സ്ഥലമില്ല, പണി ചെയ്യാനുള്ള ഉപകരണങ്ങളുമില്ല, സ്ഥിരമായി വരുമാനമുള്ള ഒരു ജോലിയുമില്ല. ഇങ്ങനെയുള്ളവരാണ് പൊതുവെ ദരിദ്രർ എന്ന് വിളിക്കുക. ആർക്കെങ്കിലും ജോലി ചെയ്യുക, സ്ഥിരമായ ജോലിയില്ലാത്തവരെക്കുറിച്ച് വീണ്ടും യേശുവിന് ഉപമയിൽ കാണും. മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ വേലക്കാരെ വിളിക്കാനായിട്ട് പോകുന്നു. രാവിലെ 1:00 വെളുപ്പിന് രാവിലെ 6:00 പോയി കുറച്ചുപേരെ കൊണ്ടുവന്നു, പിന്നെ 9:00 11:00 അവസാനം വൈകുന്നേരം 5:00 വരെയും ജോലി കിട്ടാവുന്ന ആൾക്കാരെക്കുറിച്ച് യേശു തന്നെ പറയുന്നുണ്ട്. അപ്പോഴ് സ്ഥിരം ജോലിയില്ലാത്തവർ, കിട്ടുന്ന ജോലി തന്നെ വളരെ കുറഞ്ഞ കൂലിക്ക് ചെയ്യേണ്ടി വരുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ ദരിദ്രരായിത്തീരുന്നു. അധിക പങ്കും ഭിക്ഷാടനത്തിലേക്കൊക്കെ അവർ നീങ്ങുകയാണ്. ഒരു ചെറിയ വിഭാഗം മോഷണത്തിനും പിടിച്ചുപറിക്കുമൊക്കെ കടന്നു പോകുന്നതായിട്ടും കാണും. ഇങ്ങനെ മറ്റുള്ളവരിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, അവരെയാണ് ദരിദ്രരെന്ന് വിളിക്കുക. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ, യേശുവിൻ ശിഷ്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ, യേശു ഇടത്തരക്കാരിൽ പെട്ടവനാണെങ്കിലും സുവിശേഷ പ്രഘോഷണത്തിനായി പരസ്യജീവിതത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ദരിദ്രരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. സ്വന്തമായിട്ടൊന്നുമില്ലാത്തവനായി, സ്വന്തമുണ്ടായിരുന്ന പണിശാലയും വീടും ഉപേക്ഷിച്ചിട്ടാണ്, തൊഴിലും ഉപേക്ഷിച്ചിട്ടാണ് യേശു ഇറങ്ങിത്തിരിക്കുക. യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോഴും പറയും, എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരണം. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പിന്നാലെ പോയ ദരിദ്രരായിത്തീർന്നവരാണ് യേശുവിൻ്റെ അനുയായികളായി വന്ന ശിഷ്യന്മാർ. അവർ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കുക, ദൈവത്തിലും സഹജീവികളുടെ അനുകമ്പയിലും. ഇങ്ങനെയുള്ളവരുടെ കൂടെ നിന്നുകൊണ്ടാണ് യേശു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോഴേ യേശുവിൻ്റെ സമ്പത്തിനെക്കുറിച്ചുള്ള വീക്ഷണം മനസ്സിലാക്കാൻ ആദ്യമേ യേശുവിൻ്റെ നിലപാട് തന്നെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സമ്പത്തിനെ ഒരു ഭാഗ്യമായി കരുതിയിരുന്നു യേശുവിൻ്റെ കാലത്ത് സമകാലികർ. സമ്പത്ത്, ദീർഘായുസ് എല്ലാം ദൈവാനുഗ്രഹമായി കരുതിയിരുന്നു. ദാരിദ്ര്യത്തെ ഒരു ശാപമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശുവും ശിഷ്യന്മാരും ഒന്നുമില്ലാത്തവരായി, തലചായ്ക്കാനിടമില്ലാത്തവരായി, വഴിവെക്കിൽ ഉറങ്ങുന്നവരായി കടന്നു വന്നത്. ഇങ്ങനെയുള്ളവരുടെ യേശു എന്താണ് പറയുക? സമ്പത്തിനെ ഒരു വലിയ അനുഗ്രഹമായി യേശു കണ്ടില്ല. ദൈവത്തിൻ്റെ ദാനമാണ് തീർച്ചയായും, പക്ഷേ അത് സ്വരുക്കൂട്ടി വയ്ക്കേണ്ടതല്ല, അത് മറ്റുള്ളവരുമായി ദാനം ചെയ്യേണ്ടതാണ്. ഇതായിരുന്നു യേശുവിൻ്റെ നിലപാട്. യേശു സമ്പന്നർക്ക് കൊടുക്കുന്ന വലിയ ഉപദേശം ഇതാണ്. ദൈവം നൽകിയിരിക്കുന്ന, എല്ലാവർക്കുമായി നൽകിയിരിക്കുന്ന ദാനമാണ് സമ്പത്ത്. അതെല്ലാവർക്കും ആയി ഉപയോഗിക്കണം. സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കുമില്ല, സമ്പത്തിൻ്റെ ഉപയോഗ അവകാശം മാത്രമേ ഉള്ളൂ. നിങ്ങളാരും ഉടമസ്ഥരല്ല, നിങ്ങളിതിൻ്റെ മാനേജേഴ്സാണ്. നിങ്ങൾ ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങളിതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. ഇതായിരുന്നു യേശുവിൻ്റെ സമ്പത്തിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ നിലപാട്. ഇങ്ങനെ പങ്കുവയ്ക്കാൻ തയ്യാറാകാത്ത സമ്പത്ത് ഒരു ശാപമായി തീരുമെന്നും അത് നാശത്തിലേക്ക് നയിക്കുമെന്നും അനേകം തവണ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ധനികരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുക. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടേതാണ് ദൈവരാജ്യം എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ തന്നെയാണ് ധനികരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ദുരിതം? കാരണം ധനികനെ സംബന്ധിച്ച്, പങ്കുവയ്ക്കാൻ തയ്യാറാകാതെ സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവന് ദൈവവുമില്ല, അയൽക്കാരനുമില്ല എന്ന് കാണാം. 12-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഭോഷനായ ധനികൻ്റെ ഉപമ യേശു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു ധനികനുണ്ടായിരുന്നു. അവൻ്റെ വയൽ ധാരാളം വിളവുകളുണ്ടായപ്പോൾ അവൻ തന്നെ ചിന്തിച്ചു, ഞാൻ എന്താണ് ചെയ്യുക? ഈ വിളവെല്ലാം ശേഖരിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും, അറപ്പുരകൾ പൊളിച്ച് വലുതാക്കി പണിയും. അതിനുശേഷം ഞാൻ പറയും, ആത്മാവ് ഇന്നുകൂടി സന്തോഷിക്കുക, അനേക വർഷങ്ങളേക്ക് ആവശ്യമായത് നിനക്ക് വേണ്ടി ഇതാ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. അവന് മറ്റാരെക്കുറിച്ചും ചിന്തയില്ല. അവൻ ചിന്തിക്കാത്ത ദൈവത്തെക്കുറിച്ചാണ്. ദൈവമാണ് തന്നത്, ദൈവം തന്ന ദാനമാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അത് തിരിച്ചെടുക്കാം, അതെങ്ങനെ ചെയ്യണം, എന്തിനെക്കുറിച്ച് കണക്ക് ചോദിക്കും ദൈവം എന്ന ചിന്തയും ധനികനില്ല. ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവനായിത്തീരുന്നു. അതുപോലെ താൻ ഈ അറപ്പുരകളിൽ ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അവകാശപ്പെട്ടതാണെന്നോ, താനിങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ ഇത് കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്നവരുണ്ടെന്നോ അവൻ ചിന്തിച്ചില്ല. അപ്പോഴേ ദൈവത്തെയും സഹോദരനെയും അയൽക്കാരനെയും മറക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായിത്തീരുന്നു സമ്പത്ത് എന്ന് യേശു തൻ്റെ ഉപമകളിലൂടെ എടുത്തു പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായ ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലൂടെയും പറഞ്ഞു വയ്ക്കുന്നതും ഇതാണ്. ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലും യേശു പറയും, ഒരുവൻ വലിയ സമൃദ്ധിയിൽ സുഭിക്ഷമായി ഭക്ഷിച്ച് ആസ്വദിക്കുമ്പോൾ മറ്റൊരാൾ, ലാസർ എന്നൊരു ദരിദ്രൻ, അവൻ്റെ പടിവാതിൽക്കൽ പട്ടിണി കിടന്നു മരിച്ചു. ഇങ്ങനെ ഒരുവൻ പട്ടിണി കിടന്നു മരിക്കുന്ന സാഹചര്യത്തിൽ വിരുന്നു ആഘോഷിച്ചവൻ അവസാനം മരണത്തിനപ്പുറത്ത് പീഡനത്തിനിരയായിത്തീരുകയാണ്, നരകത്തിലാണ് അടയ്ക്കപ്പെടുക. അപ്പോഴേ ദൈവത്തെ കാണാതെ, ദൈവത്തെ പരിഗണിക്കാതെ, സഹോദരനെ കാണാതെ സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കുന്നവനും ആസ്വദിക്കുന്നവനും അവസാനം വരുന്ന വലിയ നാശമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ നില എത്രയോ ദയനീയം എന്ന് യേശു ഒരു വിലാപഗാനം തന്നെ ആലപിക്കുക. അതുകൊണ്ട് യേശു ആവശ്യപ്പെടുന്നതാണ് ദാനം ചെയ്യുക. എല്ലാവർക്കുമായി ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിലെ വിഭവങ്ങൾ എല്ലാവർക്കുമായി കിട്ടണം. ദൈവം സമൃദ്ധമായി നൽകുന്ന ഈ ദാനങ്ങൾ ആരും സ്വന്തമായി പൂഴ്ത്തിവെക്കാൻ പാടില്ല. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇത്, ഈ ഭൂമിയും ഇതിലെ വിഭവങ്ങളും. അങ്ങനെ എല്ലാവർക്കും ആവശ്യമായത് ലഭിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് യേശു തൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുക. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. അത് ലോകത്തിന് അവസാനം മരണത്തിനപ്പുറത്ത് കിട്ടാൻ പോകുന്ന ഒന്നല്ല, ഇവിടെ തന്നെ ആരംഭിക്കുന്നതാണ്. ദൈവരാജ്യം പങ്കുവയ്ക്കുന്ന ഒരു സമൂഹത്തിൽ, ഹൃദയം പങ്കുവയ്ക്കുന്ന, സ്നേഹം പങ്കുവയ്ക്കുന്ന, സമ്പത്ത് പങ്കുവയ്ക്കുന്ന ഒരു സമൂഹത്തിൽ, എല്ലാം പൊതുവായി കരുതുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാവേണ്ട ഒരു നിലപാടാണ് യേശു ഇവിടെ എടുത്തു പറയുക. ദൈവത്തിൻ്റെ രാജ്യമാണ് യേശു പ്രഘോഷിക്കുന്നത്. ആ ദൈവരാജ്യത്തിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കപ്പെടുന്നത് ദരിദ്രരാണ്. ദാരിദ്ര്യം സാമ്പത്തികമായ ദാരിദ്ര്യം മാത്രമല്ല എന്നോർക്കുക യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ. ദരിദ്രൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതാണ്, മറ്റാരിലും അവൻ ആശ്രയിക്കാനില്ല. വയലിലെ പുല്ലുകളെ അണിയിക്കുകയും പറവകളെ പോറ്റുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം പൂർണ്ണമായി ആശ്രയിക്കുന്നവനാണ് ദരിദ്രൻ. ധനികൻ ആരിലും ആശ്രയിക്കുന്നില്ല, സ്വന്തം ധനത്തിൽ മാത്രം. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും എല്ലാം ദൈവത്തിൽ മാത്രം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ദരിദ്രരോടാണ് പറയുന്നത്, നിങ്ങളാണ് ഭാഗ്യവാന്മാർ. അവർക്കാണ് പ്രത്യേക പരിഗണന. വിരുന്നിന് ക്ഷണിക്കുമ്പോൾ ദരിദ്ര പ്രത്യേകം ക്ഷണിക്കണം. എല്ലാ തരത്തിലും പ്രത്യേകമായ പരിഗണന ദരിദ്രർക്ക് നൽകണം. ഇത് തന്നെയാണ് യേശു ചെയ്തത്, ഇതാണ് യേശു ആവശ്യപ്പെടുന്നതും. ഈ ഒരു കാഴ്ചപ്പാട് എന്നുകൊണ്ടാണ് യേശു സുവിശേഷം പ്രഘോഷിക്കുന്നത്. എല്ലാം ഉള്ളവനായിരുന്നിട്ടും നിങ്ങളെ പ്രതി നമ്മൾ തൻ്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായിത്തീർന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് കൊരിന്ത്യർ 2:8 വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. 8:9 ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുവാൻ വേണ്ടി. ഇതാണ് യേശുവിൻ്റെ സമ്പത്തിനെക്കുറിച്ച് വീക്ഷണം. എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാം നമുക്ക് വേണ്ടി ത്യജിച്ചവനാണ്. ആ ഒരു പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുക. ആ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് ലഭ്യമാവുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, സമ്പത്തും ദാരിദ്ര്യവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ലക്ഷ്യമെന്നുമൊക്കെ യേശുവിലൂടെ അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങ് നൽകുന്ന സമ്പത്ത്, അത് ഭൗതികമായ സമ്പത്താവട്ടെ ആത്മീയമായ സമ്പത്താവട്ടെ, എന്തും പങ്കുവയ്ക്കാനുള്ളതാണെന്നും ഒന്നും സ്വന്തമായി ഞങ്ങൾ സൂക്ഷിക്കേണ്ടതല്ലെന്നും അങ്ങയുടെ ഔദാര്യത്തിൽ മാത്രം ലഭിക്കുന്ന ദാനമാണെന്നും മനസ്സിലാക്കി ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നല്ല ചെയ്ത കർത്താവായ യേശുവേ, അങ്ങ് വിഭാവനം ചെയ്ത ആ ഭാഗ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അത് സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സജ്ജമാക്കണമേ. എല്ലാവരെയും സ്വീകരിക്കാൻ മാത്രം ഞങ്ങൾക്ക് ഹൃദയവിശാലതയും കരുണയും ഔദാര്യവും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.